ജോലി, പഠനം, ജീവിതത്തിലെ മറ്റു തിരക്കുകൾ, ഇതിലെല്ലാം കൂടെ മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, ഒരു ബ്രേക്ക് എടുക്കാം, ഒരു യാത്ര പോയി വരാമെന്ന്. പക്ഷേ വീണ്ടും ആ തിരക്കുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആദ്യം മാറ്റിവെക്കുന്നത് ആ യാത്രയായിരിക്കും. എന്നാൽ ജീവിതത്തിനുള്ള ഊർജം യാത്രകളിൽ നിന്ന് സംഭരിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള ചില മലയാളികളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നെറ്റി ചുളിക്കുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ മടിച്ചു നിൽക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഒറ്റയ്ക്ക് സാഹസിക യാത്രകൾക്ക് ഇറങ്ങുന്ന ഒരു സ്ത്രീയാണ് അമ്മു തോമസ്.
ഇൻ ദി ലാസ്റ്റ് 3 years ഐ ഹാവ് ബീൻ ടു ചൈന, വിയറ്റ്നാം, കംബോഡിയ, ഇത്ര സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞാൻ തന്നെ ട്രാവൽ ചെയ്ത് 2-3 സ്ഥലങ്ങളുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഗ്രൂപ്പ് ഫോം ആവുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ. എൻഡ് ഓഫ് ബിക്കമിങ് എ ഗ്രൂപ്പ് ആഫ്റ്റർ റീച്ചിങ് ദാറ്റ് പെർട്ടിക്കുലർ ട്രെക്കിംഗ് ഗ്രൂപ്പ്, ട്രെക്കിംഗ് പോയിന്റ് ഓർ പെർട്ടിക്കുലർ ലൊക്കേഷൻ. സോ രണ്ട് ലൊക്കേഷൻസിൽ ഫോർ ശ്രീലങ്ക ആസ് വെൽ ആസ് ഫോർ ചൈന ഐ ബുക്ക് മൈ ഓൺ ഫ്ലൈറ്റ്, ഐ ഗോൺ ഓൺ മൈ ഓൺ. ഐ നെവർ ഹാഡ് എനി ഗ്രൂപ്പ് ഈവൻ ആഫ്റ്റർ റീച്ചിങ് ദോസ് പ്ലേസസ്. ആൻഡ് ഇറ്റ് വാസ് എ ചലഞ്ച് ഫോർ മൈ സെൽഫ് ബിക്കോസ് ഞാൻ ഒരിക്കലും പോയിട്ടില്ലാത്ത രാജ്യങ്ങൾ, എനിക്കറിയാത്ത ഭാഷ, and interesting culture. So adondana aa rendu locations, especially China and Sri Lanka, njan thanathan cheyanu vicharichathu.
Swayam kandethanana thande yathrakale ere upagarikkuka ennu chindikkunna ammune yathrakale kurichu vyaktamaya dharanagalum planningum undu.
Njan ende thayittulla precautions eduthu. Njan evide pogunu oru contact details undengil adu njan എന്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തിട്ടാണ് ഞാൻ പോയത്. ജസ്റ്റ് ഇൻ കേസ് എന്നെ ഒരു കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, വേ ക്യാൻ ഹി കോൺടാക്ട് മീ എന്ന് വിചാരിച്ച് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോയി. പക്ഷേ ദിസ് ഇസ് മോസ്റ്റ്ലി ദ പ്ലേസ് ദറ്റ് ഐ സ്റ്റേ ഇൻ, പേര് മാത്രം അല്ലെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ മാത്രം കൊടുത്തിട്ടാണ് ഞാൻ പോയത്. ഐ തിങ്ക് ഐ ടുക്ക് മൈ ഓൺ പ്രിക്കോഷൻസ് ദാറ്റ് വേ. പിന്നെ മൈ ഹസ്ബൻഡ് ഹാസ് ബീൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. ഹി ഹാസ് എ വെരി മച്ച് ഡിഫറെന്റ് ഔട്ട്ലുക്ക് ടുവേർഡ്സ് women and you know women's freedom and their space. So he's always given me the space as long as I'm doing the right thing and I'm not doing anything stupid. So ada aa oru vishwasam ulladu kondu he's okay with whatever decision I have towards my trips. Kutti adayada ende mola njan aadyam ottake travel cheyan thodangi samayathe she wasn't there. Mola undagunnathinu munpayirunnu aadyam cheytha trip. Adu kaiyinjittu even when she was here with me, I think tina cherudarna adu manasilakkan. It's only with my recent trip, as recent as last week, she started realizing that I do go away. Appam adukonda oru vashamam parayum, pakshe she is okay because veetil ottri per ulladu kondu she doesn't feel the difference or the absence.
അമ്മുവിന്റെ ട്രാവൽസ് എല്ലാം ഇപ്പോൾ സാധാരണ സ്ഥലങ്ങൾ കാണാനാണോ, അതെയോ ഇങ്ങനത്തെ അഡ്വഞ്ചർ ട്രാവൽ ആണോ ചെയ്യാറ്? അതായത് ഇപ്പോൾ ഹൈക്കിംഗ് അല്ലെങ്കിൽ ട്രെക്കിംഗ്, മൗണ്ടനീയറിംഗ്, ഇതൊക്കെയാണോ ചെയ്യുന്നത്?
ഞാൻ ആദ്യം രണ്ടും മിക്സ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഐ യൂസ് ടു ഗോ സീ ദ പ്ലേസ്, ഗോ ഫോർ സം ഹൈക്സ്. പക്ഷേ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഐ റിയലൈസ് ദാറ്റ് വാട്ട് ഇൻട്രസ്റ്റ് മീ ഓർ വാട്ട് ടിക്സ് മീ ഈസ് അഡ്വഞ്ചർ. സോ ദീസ് ഡേയ്സ് ഇഫ് ഐ ഗോ ടു എ പ്ലേസ് വേർ I'm just viewing the city attractions or just going to tourist destination, it bores me down. I try to these days focus on treks and hikes. As long as it's there, I'm okay to go to that place.
സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സാധാരണ സുരക്ഷയെ കുറിച്ചാണ് ആശങ്കപ്പെടാറ്. പക്ഷെ അമ്മുവിന്റെ യാത്രകളിലെ ഏറ്റവും വലിയ വെല്ലുവിളി അതായിരുന്നില്ല.
If I can't convey to the other person that I need to go to the toilet, I can't find the toilet. Yana China la Kunming nu ana salathu vechu idu pole I had a transit. Appo heavy bag pidichonda nadakkana enikkum toilet ponam, and there's absolutely no way I could convey to someone that I need to go to toilet. Avasanam I had to literally squat down on the floor and made the sound and imitate the whole and finally somebody said okay. So she took me like 300 meters away to a shopping mall to show me the toilet. Appam that has been the most embarrassing thing that I've done in the middle of a like shopping district.
ഓസ്ട്രേലിയയിലേക്ക് ആദ്യമായി എത്തുമ്പോൾ ഒരു കാരവാൻ വാടകയ്ക്ക് എടുക്കണം, നിറയെ യാത്ര ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന മലയാളികളുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര പേർ കാരവാൻ സ്വന്തമായി വാങ്ങും? സ്വന്തം മുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാരവാനും എടുത്ത് ഇടയ്ക്കിടെ യാത്ര തിരിക്കുന്ന 12 18 ഇടയിൽ പ്രായമുള്ള 3 പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബം. സിഡ്നിയിലെ ചെറി ബ്രൂക്കിലുള്ള എബ്രഹാം കുര്യൻ, അനി കുരുവിള.
ഞാൻ പണ്ട് ഓസ്ട്രേലിയ വന്നപ്പോ തന്നെ ഓസ്ട്രേലിയയുടെ ഒരു ലൈഫ് സ്റ്റൈല് ഒരു ആഗ്രഹം, അല്ലാതെ നമ്മൾ ഞാൻ ഒരു കരിയർ മാത്രം നോക്കിയല്ല ഞാൻ ഓസ്ട്രേലിയയിലോട്ട് വന്നത്. അതിൽ നിന്നായിരിക്കാം വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ. അപ്പം ഞാൻ നോക്കുമ്പോ അപ്പം ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണല്ലോ നമ്മളെ ഈ ടൂറിങ്ങും ഇതെല്ലാം, അതായിരിക്കണം എന്നെ പ്രകൃതിച്ചത്.
ഞങ്ങൾ ആദ്യം വന്നപ്പം ഒരു വർഷം ഒരു പ്രാവശ്യം ഞങ്ങൾ ഹയറിനെടുത്തു. ഹയറിനെടുത്തപ്പം എടുക്കാനും പ്രയാസമായിരുന്നു ആ സമയത്തൊക്കെ.
പിന്നെ ഞങ്ങൾ അതും കൊണ്ട് വർക്ക് വരെ പോയി. വർക്ക് ഈസ് ആഫ്റ്റർ ഡബോ. അപ്പൊ അത് അതൊരു പോസിറ്റീവ് ആയിരുന്നു ഞങ്ങൾ വർക്ക്. അപ്പം ഞങ്ങൾ ആദ്യം ആക്ച്വലി കുറച്ചു ദൂരം പോവാന്ന് പറഞ്ഞാണ് പോയത്. അവസാനം പോയി 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 വർക്ക് എന്ന സ്ഥലം വരെ പോയി. അതും അത് ഒരു പക്ഷേ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നായിരിക്കാം ഇങ്ങനെ കരവാൻ മേടിച്ചുകളാന്ന് തീരുമാനിക്കാം. കരവാൻ ലൈഫ് സ്റ്റൈൽ ഇസ് നോട്ട് എ ലക്ഷറി ലൈഫ് സ്റ്റൈൽ. സോ പിള്ളേർക്ക് ഞങ്ങൾ അഞ്ചു പേർ പോകുമ്പോൾ ഒന്ന് ഇത്തിരി കൺജസ്റ്റഡ് ആയിരുന്നു കരവാൻ്റെ അകത്ത്. നമ്മൾ കുറെ ദിവസം അടുപ്പിച്ച് താമസിക്കും. ഞങ്ങൾ ഒരു ഒന്നിട്ട് പ്രാവശ്യം ഞങ്ങൾ അഡലേഡിൽ പോയി ബ്രിസ്ബെയിനിൽ പോയപ്പോഴൊക്കെ ഒരാഴ്ചയും അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് രണ്ടു ദിവസത്തേക്കാണെങ്കിൽ അത് ഫീൽ ചെയ്യത്തില്ല. ആക്ച്വലി ഈ പിള്ളേരുമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ മിക്കവാറും അങ്ങനെ. അപ്പം ഈ കരവാൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ടെന്റ് വെച്ചിട്ട് അതിന്റെ അകത്ത് കട്ടിലും ഇട്ട് അവിടെ അതിൽ അവിടെ കിടക്കും ഉറങ്ങും. പിള്ളേര് കരവാൻ്റെ അകത്ത് ഉറങ്ങും.
ഒരു കരവാൻ യാത്രക്ക് എങ്ങനെയൊക്കെയാണ് സജ്ജമാക്കുന്നത് എന്നതിനെ കുറിച്ച്
ഞങ്ങൾ എല്ലാവരും സാധാരണ ചെയ്യുന്നത് കരവാനകത്ത് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ എപ്പോഴും മേടിച്ച് വെക്കും. വെസൽസും ഷീറ്റ്സ് അങ്ങനത്തെ എല്ലാം. ഫുഡ് സാധാരണ നമ്മൾ അവിടെ ചെന്ന് ആ ചെല്ലുന്ന കരവാൻ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് ഓരോ പാർക്കിന്റെ അടുത്ത് ഒരു സ്റ്റോഴ്സ് കാണും, അല്ലെങ്കിൽ തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ മേടിച്ച് അവിടെ തന്നെ കുക്ക് ചെയ്യുക. അങ്ങനെ ഇൻഫാക്ട് എനിക്ക് എപ്പോഴും എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടുത്തെ ഈ ഹോട്ടലിലെ കിച്ചണിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. നല്ലൊരു ഫീലിംഗ് ആണ്. കാറ്റൊക്കെ അടിച്ച് ലൈക്ക് ഇറ്റ്സ് എ ഡിഫറെന്റ് ഫീലിംഗ് ഓൾ ടുഗദർ.
ബേസിക് നെസസിറ്റീസ് എല്ലാം കരവാനിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് യു കെൻ ഗോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പെട്ടെന്ന് ഇപ്പൊ നാളെ രണ്ടു ദിവസം അവധി കിട്ടി നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് കരവൻ വിളിച്ചിട്ടൊന്ന് പോയാൽ മതി. അതിനകത്ത് നമ്മളെല്ലാം വെച്ചിട്ടുണ്ടല്ലോ.
പലപ്പോഴും നമ്മൾ സ്വപ്നം കാണുന്ന ഒരു യാത്രയുണ്ടാകാം. കടൽ കാറ്റേറ്റ് അല്ലെങ്കിൽ ആകാശത്തിന് കീഴെ മേൽക്കൂരകളില്ലാതെ അവിടെ ഭക്ഷണം പാകം ചെയ്യുക, കഴിക്കുക, കിടന്നുറങ്ങുക, ഇവ തന്നെയാണ് ഇങ്ങനെയുള്ള യാത്രകളിൽ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്നാണ് എബിയും അനിയും ഒരേ സ്വരത്തിൽ പറയുന്നത്.
മിക്ക കാരവാൻ പാർക്കും ഇങ്ങനെ ബീച്ചിന്റെ അടുത്തോ ഒക്കെ ആയിരിക്കും. ചിലപ്പോ ചിലതൊക്കെ നല്ല ദൂരെ ഫോറസ്റ്റിന്റെ സൈഡിലൊക്കെ ആയിരിക്കും.
ഒരു ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് ബിക്കോസ് ഇറ്റ് വാസ് ഓൺ ദി ബീച്ച്. സോ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഓൺ ദി ബീച്ചിൽ ഹോട്ടലിൽ നമ്മൾ താമസിക്കത്തില്ല. നമ്മൾ കുറച്ച് വി മൈ ഗോ ടു ദി ബീച്ച്, പക്ഷേ യുനോ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ കിഡ്സ്. ഇവര് കരവാൻ ക്ലാസ്സിലെ അവരൊക്കെ പറയാറുണ്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ കിഡ്സ്.
ഇനി ബോട്ട് സ്വന്തമായുള്ള ഒരു മലയാളിയെ പരിചയപ്പെട്ടാലോ? വെള്ളവും തിരകളും വിട്ടൊരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്ന ഓസ്ട്രേലിയക്കാരെ പോലെ തന്നെ നല്ല വെയിലും ആവശ്യത്തിന് കാറ്റും എല്ലാം ഉള്ള ഒരു നല്ല കാലാവസ്ഥ കാണുമ്പോൾ വേഗം ബോട്ടും എടുത്ത് മീൻ പിടിക്കാൻ ഇറങ്ങുന്ന ന്യൂ കാസിലുള്ള ഡോക്ടർ എം സി അലക്സാണ്ടർ. വർഷങ്ങളായി വീട്ടിൽ മീൻ വാങ്ങിക്കേണ്ട വന്നിട്ടില്ല എന്ന് പറയുന്ന ഈ ഡോക്ടർ ഈ താല്പര്യം കാരണം തടാകത്തിന്റെ തീരത്ത് ഒരു വീടും ഒരു ബോട്ട് ജെട്ടിയും സ്വന്തമാക്കിയിരിക്കുന്നു.
കുറെ നാളായിട്ട് ഈ ഫിഷിംഗ് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ കൂടെയൊക്കെ ഫിഷിങ്ങിന് പോകുമായിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ടിന് ബോട്ട് ഉണ്ടായിരുന്നു. ആ ബോട്ടിൽ പോയി അതിൻ്റെ പരിചയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടൊരു ബോട്ട് ഉണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോഴോ പുള്ളിയുടെ സഹായം ഇല്ലാതെ തന്നെ ഫിഷിങ്ങിന് പോകാം. അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇവിടെ താമസിക്കുമ്പം വില്ലേജ് സൈഡിലായത് കാരണം എളുപ്പമുണ്ട്. മറ്റേ ഇത് ടോ ചെയ്തുകൊണ്ടൊക്കെ പോകണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം സൗകര്യമായത് ഇവിടെ വാട്ടർ ഫ്രണ്ടിൽ താമസിക്കുമ്പോൾ ഒരു ജെട്ടിയുണ്ട്. ആ ജെട്ടിയുടെ സൈഡിൽ കെട്ടിയിടാം, അല്ലെങ്കിൽ സ്ലിപ്പുണ്ട്, അതിലെ ഒരു ട്രോളിയിൽ വലിച്ച് മോള് വെച്ചാൽ മെയിൻ്റനൻസ് എളുപ്പമുണ്ട്. അതുപോലെ സീസൺ ഉണ്ട് ഇവിടെ ഫിഷിങ്ങിന്. ചില പർട്ടിക്കുലർ മാസങ്ങളിൽ ചില ഫിഷ്, വേറെ സമയത്ത് വേറെ തരത്തിലുള്ള ഫിഷ്, അതൊക്കെ നോക്കി കൂട്ടുകാരെ ഉണ്ടെങ്കിൽ കൂട്ടുകാരെ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല. അത് കാരണം ചെറിയ ബോട്ടുള്ളത് നല്ലതാണ്.
ബോട്ട് മീൻ പിടിക്കാൻ മാത്രമല്ല ജീവിതത്തിന്റെ തന്നെ വലിയൊരു ഭാഗമായി മാറിയ കഥകളാണ് ഡോക്ടർ അലക്സാണ്ടറിന് പറയാനുള്ളത്.
വലിയ ബോട്ട് ഉണ്ടായിരുന്നപ്പം ഫാമിലി എല്ലാരും കൂടെ സിഡ്നിയിൽ പോയി, ഈ ലേക്ക് ഇന്ന് സിഡ്നി വരെ ട്രാവൽ ചെയ്തിട്ട് അവിടെ ന്യൂ ഇയേഴ്സ് ഫയർ വർക്ക്സ് കാണാനായിട്ട് പുറത്തുകൊണ്ട് ആങ്കർ ചെയ്തേച്ച് ഫയർ വർക്ക്സ് കഴിഞ്ഞിട്ട് ഉറങ്ങിയേച്ച് പിറ്റേ ദിവസം രാവിലെ തിരിച്ച് ലേക്കിലേക്ക് കൊണ്ടുവന്നു.
പുതിയതായി ബോട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചില അറിവുകളും ഇദ്ദേഹം പങ്കുവെക്കുന്നു.
ഇത് ഡിപ്പെൻഡ്സ് ഏത് സൈസിലുള്ള ബോട്ട് വേണം. ഈ ലേക്കിലാകുമ്പോൾ വലിയ ബോട്ട് വേണമെന്നില്ല, സീല് പോവുകയാണെങ്കിൽ മിനിമം ഒരു 6 meters വേണം. എന്റെ ബോട്ടിന് 6 meters ആണ്, എഞ്ചിന് 115 horsepower. ഈ ലേക്കിന്ന് ഒരു ചാനലുണ്ട്, അതിലേ പോയാൽ സീൽ ചെല്ലും, ഇടയ്ക്കിടയ്ക്ക് പോകും. പക്ഷെ അത് കൂട്ടുകാരൊക്കെ വേണം, സൂക്ഷിക്കണം, വെതർ നോക്കണം. ഈ ബോട്ടിന് ഒരു $56,000 അത്രേ ആവശ്യമില്ല. ഒരു 10,000 to $20,000 ഉണ്ടെങ്കിൽ ഒരുമാതിരി നല്ലൊരു ബോട്ട് മേടിച്ച് ഫിഷിങ്ങിനുള്ള ആവശ്യം അത് മതി, ലേക്കിലോ റിവറിലോ ആണെങ്കിൽ. ഇവിടെ എഞ്ചിൻ സൈസ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം സീയിൽ പോവുകയാണെങ്കിൽ ഒരുമാതിരി റഫ് വെതർ ആണെങ്കിലും അത് മാനേജ് ചെയ്യണമെങ്കിൽ ഒരുമാതിരി നല്ല എഞ്ചിൻ വേണം, പ്രൊട്ടക്ഷൻ വേണം, അതിനകത്ത് GPS ഉണ്ടാവണം, അങ്ങനെ ചില സംവിധാനങ്ങളൊക്കെയാണ്. മെയിൻ്റനൻസ് വൈക്ക് വലിയ കുഴപ്പമില്ല.
മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങിയത് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ യാത്രകളോടുള്ള ഓസ്ട്രേലിയൻ ജനതയുടെ ഹരം നമ്മളിലേക്കും പകരുന്നു. ആ രസത്തിന്റെ പിൻപറ്റി നമ്മൾ യാത്രയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളാവാം, സൗഹൃദങ്ങളാകാം, അങ്ങനെ പലതുമാവാം. അതുകൊണ്ട് തന്നെ അടുത്ത തവണ യാത്രയ്ക്കായുള്ള ഒരു ആഗ്രഹം തോന്നി തുടങ്ങുമ്പോൾ തന്നെ ഒരു ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിക്കോളൂ. വെറുതെയാവില്ല ആ യാത്ര.